നിർത്താതെ വെട്ടുന്ന വ്യക്തി ഉച്ച വരെ വെട്ടിയിട്ടും ഒന്നും സംഭവിച്ചില്ല, കുറെയൊക്കെ പോയെങ്കിലും മരം വീണില്ല. എന്നാൽ രണ്ടാമത്തെ മനുഷ്യൻ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി ഒന്ന് വിശ്രമിച്ച് ഒന്ന് മഴയൊക്കെ മൂർച്ചു കൂട്ടിയവന്റെ മരം ഉച്ചയായപ്പോൾ വീണു. പാച്ചിന് പിടിച്ച ഒരു ലോകത്താണ് നാം പായികയാ. നമ്മൾ ചിന്തിക്കുന്നത് ഈ പാച്ചിലിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ചേരാമെന്നാണ്. എന്നാൽ നാം ഇടയ്ക്കൊക്കെ ഒന്ന് നിന്ന് ജീവിതത്തിന്റെ മൂർച്ച കൂട്ടുമെങ്കിൽ, നാം മരം മുറിക്കുന്ന വ്യക്തികളിൽ കണ്ടതുപോലെ ആ മരം പെട്ടെന്ന് വീഴുവാൻ ഇടയായിത്തീരും. ഈ തിരക്ക് പിടിച്ച ഈ ഓട്ടത്തിൽ ദൈവമക്കളെ സംബന്ധിച്ച് ചില സമയം നാം ഒന്ന് മാറണം, മാറി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണം, വിശ്രമിക്കണം. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലുമാണ് രക്ഷ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളെ ഉണർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ട് തരം പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. ഇത് പ്രാർത്ഥനയെക്കുറിച്ച് മാത്രം പഠിക്കാനുള്ള സമയമല്ല, മാത്രമല്ല പെട്ടെന്ന് സമയം മുന്നോട്ട് പോയി. രണ്ട് തരം, അതിൽ ഒരു ഭാഗം ഞാൻ പറയാം, രണ്ട് തരം പ്രാർത്ഥന. ഒന്നാമത്തെ പ്രാർത്ഥന മാൻ സെന്റേർഡ് പ്രയർ, മനുഷ്യനെ കേന്ദ്രമാക്കിയുള്ള പ്രാർത്ഥന. ഒരു ചിത്രം നിങ്ങൾക്ക് LCDയിൽ കാണാം.
വന്നു,
ഓക്കെ, എനിക്കിവിടെ നിന്ന് കാണാൻ വയ്യ. ഈ ചിത്രത്തിന്റെ പ്രത്യേകത, അവൻ ദൈവത്തെ അറിയുന്നത് നീഡ്സിലൂടെയാണ്. അവൻ നീഡ്സിലൂടെയാണ് ദൈവത്തെ അറിയുന്നത്. അവൻ ദൈവത്തെ വിളിക്കുന്നത് പോലും നീഡ്സ് ഉള്ളതുകൊണ്ടാണ്. സാധാരണഗതി ഈ ദൈവമക്കളുടെ പ്രാർത്ഥന കൂടുകയും കുറയുകയും ചെയ്യുന്നൊക്കെ ചില കാലഘട്ടങ്ങളുണ്ട്. ഉപവാസം കൂടുകയും കുറയുകയും ചെയ്യുന്ന കാലഘട്ടമൊക്കെ ഉണ്ട്. അതെല്ലാം നീഡ്സ് എന്ന് ഞാൻ പറയുമ്പോൾ ഭൗതികമായ ആവശ്യങ്ങളോട് ബന്ധപ്പെട്ടാണ് പൊതുവെ നമ്മുടെ പ്രാർത്ഥന മുന്നോട്ട് പോവുകയും കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. ഈ പ്രാർത്ഥന ഒരിക്കലും അവസാനിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ വസ്തുക്കളെ കേന്ദ്രമാക്കിയുള്ള പ്രാർത്ഥന ഒരിക്കലും അവസാനിക്കുന്നില്ല. കാരണം അവന്റെ ആവശ്യം ഒരിക്കലും തീരുന്നില്ല. എന്തുകൊണ്ട് ആവശ്യമെന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഒരുപക്ഷെ ഒരു കാര്യത്തെ കുറിച്ചുള്ള ആവശ്യം പോലും ഒരിക്കലും തീരുന്നില്ല. കാരണം അവന്റെ ആവശ്യത്തിന്റെ തൃപ്തി ഹൃദയത്തിലാണിരിക്കുന്നത്, ബാഹ്യമല്ല. മനുഷ്യകേന്ദ്രീകൃതമായ പ്രാർത്ഥനയിൽ അവന്റെ കേന്ദ്രം അവന്റെ ആവശ്യമായതുകൊണ്ട് ഒരു പക്ഷേ അവന്റെ ആവശ്യം കിട്ടാം, കിട്ടാതിരിക്കാം, പക്ഷെ ഉള്ളിലൊന്നും സംഭവിക്കുന്നില്ല. ഉള്ളില് എപ്പോഴും എംപ്റ്റിയായിക്കൊണ്ടിരിക്കും. ഒന്നുകിൽ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാന് സാധാരണഗതിയിൽ എടുക്കുന്ന ഒരു ഉദാഹരണം വേറൊന്നും കൊണ്ടല്ല, വളരെയധികം നമ്മെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. എന്റെ മകള് 12th കഴിഞ്ഞു. അപ്പൊ അവൾ എഞ്ചിനീയർ ആക്കണമെന്ന് ഒരേ നിർബന്ധം, ദൈവത്തിനല്ല എനിക്കും എന്റെ ഭാര്യയ്ക്കും. അപ്പൊ അതിനുവേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് ഒന്നുകിൽ ആ പ്രാർത്ഥന തുടരുകയാണ്, അല്ലെങ്കിൽ ആ പ്രാർത്ഥന നിർത്തും. എന്താ കാര്യം അറിയുമോ? പ്രാർത്ഥിച്ച് നടക്കത്തില്ലെന്ന് കാണുമ്പോൾ ഇനി വേറെ വഴി ഞാൻ നോക്കും. ഈ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരേ മറിയ, യേശുവിന്റെ അമ്മയായ മറിയ, മറിയെ ചില ക്രൈസ്തവ സഭകൾ ആരാധിക്കാറുണ്ട്. ഒരേ മറിയ തന്നെയാണെങ്കിലും എന്താണ് വേളാങ്കണ്ണിക്ക് ഇത്ര പ്രത്യേകത? ഒരേ മറിയ തന്നെയാണ് വേളാങ്കണ്ണിയിലിരിക്കുന്നത്. ഞങ്ങളുടെ അവിടെ ഒരു മുത്തട മാതാവുണ്ട്. ഒരേ മാതാവ് തന്നെ ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകത. ഇതുപോലെ ഇങ്ങനോട് ചോദിച്ചിട്ട് കിട്ടുന്നില്ല, അപ്പോ ഈ വണ്ടി വിട്ടിട്ട് വേറെ വണ്ടി പിടിക്കും. Man centered prayer. ഒരു നല്ല പങ്ക് പ്രാർത്ഥനകളും വിശ്വാസികളുടെ പ്രാർത്ഥനകളും ഈ പ്രാർത്ഥനയാണ്. അവന് കർത്താവിനെ അറിയുന്നത് നീഡ്സിലൂടെ മാത്രമേ ഉള്ളൂ. നീഡ്സ് ഇല്ലെങ്കിൽ പ്രാർത്ഥന ഇല്ല. നീഡ്സ് കൂടുമ്പോൾ, ആവശ്യം കൂടുമ്പോൾ പ്രാർത്ഥന കൂടും. ഈ പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴാണ് കേരളത്തിൽ പൊതുവെ പറയുന്നൊരു വാക്കാണ് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാം. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാം. ഒരാൾ പിടിച്ചാൽ തന്നെ ദൈവത്തിന് അനങ്ങാൻ പറ്റില്ല, പിന്നെ എല്ലാവരും കൂടി പിടിച്ച കർത്താവിന്റെ കാര്യമായ പ്രയാസത്തിലാവുമല്ലോ. വളരെ ഭയത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ ആത്മീയതയൊക്കെ തോന്നും. ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം, ഇവിടെ എൽ സി ഡി കാണിക്കും. 1 Samuel 8:18. അത് ആരെങ്കിലും ഒന്ന് വായിക്കുകയും ചെയ്യും, എനിക്ക് ഇവിടെ കാണാൻ വയ്യാത്തത് കൊണ്ട്. 1 Samuel 8:18. നിങ്ങളെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം ഇതായിരിക്കും, അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് തേരാളികളും കുതിരച്ചേവകരും ആക്കും. അവന്റെ രഥങ്ങൾക്ക് മുമ്പേ അവർ ഓടേണ്ടി വരും. അവൻ അവരെ 1000 ഉം 50 ഉം അധിപന്മാരാക്കും. തന്റെ നിലം കൃഷി ചെയ്യുവാനും.
18 വാക്യം വായിക്കാമോ?
നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിന്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും.
എന്നാൽ നിങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച, പ്രാർത്ഥിച്ചു നേടിയ ആ രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ നിലവിളിക്കും.
ഒരു മനുഷ്യനായ ഞാൻ, എനിക്ക് എന്റെ മക്കളെ സ്നേഹമാണ്, എന്നിട്ട് പോലും ഈ മനുഷ്യനെന്ന് പറയാൻ കാര്യം, എന്റെ മക്കളെ ഞാനും കൂടി ട്രെയിനിൽ പോവാണെന്ന് വിചാരിക്കുക, തിരിച്ചു പോകുമ്പോ ട്രെയിൻ മറിഞ്ഞ് തോട്ടിൽ വീണു. കുറച്ചൊക്കെ വിളിച്ചു പറയും, മോനെ സ്നേഹ ശ്രേയ അങ്ങനെ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ടും ഏറ്റവും കൂടുതൽ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത്? എന്നെ തന്നെ രക്ഷിക്കാൻ നോക്കും. ഇതാണ് മനുഷ്യനായ ഞാൻ. എന്നിട്ട് പോലും എന്റെ മക്കളെ ഞാൻ കരുതുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ എത്ര കരുതും. ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തീയിലൂടെ പോകുമ്പോൾ ദൈവത്തിന്റെ കണ്ണ് ക്ലോക്കിലും തെർമോമീറ്ററിലുമാണ്. അനുവദിച്ചതിനേക്കാൾ ചൂട് അല്പം പോലും കൂടരുത്, അനുവദിച്ചതിനേക്കാൾ സമയം അല്പം കൂടെ അധികരിക്കരുത്. ഇങ്ങനെയുള്ള ദൈവത്തെ എന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടം വലം തിരിയാതെ പിടിച്ചു വെച്ച് ഞാൻ നേടിയെടുക്കുന്നത് അമ്മാളിൽ അത് നിമിത്തം നിങ്ങൾക്കറിയേണ്ടി വരും. ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ചാൽ അവർ കരഞ്ഞു. ആദ്യത്തെ രാജാവ് മുതൽ കരഞ്ഞു. Man-centered prayer. മറ്റൊരു പ്രാർത്ഥനയുണ്ട്, God-centered prayer. ഈ പ്രാർത്ഥനയിൽ വന്നായിരുന്നു, ഓക്കെ, ഈ പ്രാർത്ഥനയിൽ അവൻ അവന്റെ ആവശ്യങ്ങളെ അറിയുന്നത് ദൈവത്തിൽ കൂടെ മാത്രമാണ്. അവന് നേരിട്ട് ഇതുമായി ബന്ധമില്ല. രണ്ടാമത്തെ പ്രാർത്ഥനയുടെ പ്രത്യേകത, അവൻ പ്രാർത്ഥിക്കുന്ന വിഷയം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവന് പ്രാർത്ഥനയിൽ സന്തോഷമാ. കാര്യം, അവൻ ദൈവത്തെ തൊട്ടു.
മറ്റേ ആദ്യത്തേതിൽ മാൻസന്റെ പ്രയറിൽ ഉത്തരം കിട്ടിയാൽ മാത്രമേ ആഴ്ച സാക്ഷ്യം പറയൂ.
കാര്യം എന്താ?
അവൻ ദൈവത്തെ തൊടുന്നത് ഈ വസ്തുവിലൂടെയാണ്.
എന്റെ ദൈവം നല്ലവൻ. എനിക്ക് രണ്ടു മൂന്ന് പാട്ട് പാടണം. കാര്യം എന്താ? കഴിഞ്ഞ ആഴ്ച കാറ് കിട്ടി. അടുത്ത ആഴ്ച വന്നപ്പോൾ സന്തോഷമില്ല. എന്ത് പറ്റി? കാറ് ഇടിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ സാധാരണ പറയുന്ന ഒരു ഒരു എന്താ ഒരു ഒരു പ്രസ്താവനയുണ്ട്. ഞാൻ തുടങ്ങും, മിക്കവാറും മക്കൾ അവസാനിപ്പിക്കും. ഞങ്ങൾ ഒരുമിച്ച് പറയും, കിട്ടിയാലും സ്തോത്രം, കിട്ടിയില്ലെങ്കിലും സ്തോത്രം.
ദൈവം നിഷേധിക്കുന്നതൊന്നും കോപത്തിന്റെ നിഷേധങ്ങളല്ല, ദൈവം നിഷേധിക്കുന്നതെല്ലാം സ്നേഹത്തിന്റെ പ്രകടനങ്ങളാണ്.
കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് നിഷേധിച്ചതൊന്നും കോപത്തിന്റെ പ്രകടനങ്ങളല്ല, സ്നേഹത്തിന്റെ ആശ്ലേഷങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് തോന്നിയിരിക്കാം, നിങ്ങളുടെ കുഞ്ഞ് വന്ന് ചോക്ലേറ്റ് ചോദിച്ചു, നിങ്ങൾ കൊടുത്തില്ല, കാരണം അവന് ലൂസ് മോഷനാണ്. പക്ഷെ അവൻ അത് പറഞ്ഞാൽ മനസ്സിലാവോ? അവൻ എന്താ പറയുന്നത്? എന്റെ അപ്പ നല്ലതല്ല, അപ്പനോട് ഞാൻ മിണ്ടത്തില്ല, കട്ടീസാണ്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാ കൊടുത്തേ? അവന് സ്നേഹിക്കുന്നത് കൊണ്ടാണ്, കൊടുക്കാതിരുന്നത് അവന് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ദൈവകേന്ദ്രീകൃതമായ പ്രാർത്ഥനയിൽ അവൻ വസ്തുക്കളെ അറിയുന്നത് ദൈവത്തിലൂടെയാണ്. വസ്തു കിട്ടിയാലും ഇല്ലെങ്കിലും അവന്റെ സന്തോഷം അധികരിക്കുകയാണ്, കാരണം അവൻ ദൈവത്തെയാണ് തൊടുന്നത്.
നിങ്ങൾക്ക് ദൈവകേന്ദ്രീകൃതമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ആകണമെങ്കിൽ ആദ്യമായി ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് നമുക്ക് വായിക്കാം. ഒന്ന് തിമൊഥെയോസ് 6:8 വാക്യം. ഒന്ന് തിമൊഥെയോസ് 6:8 അതിൽ വായിക്കുക. ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. അതിനർത്ഥം ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട എന്നല്ല, എത്രമാത്രം നിങ്ങളുടെ നീഡ്സ്, മെറ്റീരിയൽ നീഡ്സ് കുറയ്ക്കാമോ അത്രയും നിങ്ങൾ കുറയ്ക്കും. എന്തുകൊണ്ടാ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ 55 മിനിറ്റ് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും തീരാത്തത്? കാര്യം കാറ് തരണേന്ന് പ്രാർത്ഥിച്ചാ പോരാ, കാറിന്റെ കളറ് പറയണം. അത് കളറ് പറഞ്ഞാ പോരാ, ഇപ്പൊ റെഡ് തന്നെ പലതരം റെഡുണ്ട്. പിന്നെ നിങ്ങളൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ അതിന്റെ ബോൾട്ടും അതിന്റെ എന്താ അതിന്റെ പാർട്സും ഒക്കെ നിങ്ങൾക്ക് പറയാനുള്ള കഴിവുണ്ടെങ്കിൽ കൂടുതൽ പറയാം. അതുകൊണ്ട് 55 മിനിറ്റ് ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുക, 55 മിനിറ്റ് ഇതുപോലെ നേരമുള്ളൂ. എത്രമാത്രം നിങ്ങളുടെ നീഡ്സ് കുറയ്ക്കാമോ അത്രയും നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ വളരാം. ദൈവകേന്ദ്രീകൃതമായ പ്രാർത്ഥന. കുറച്ച് സമയം അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പല നീഡ്സും മനസ്സിന്റെ ക്രിയേഷനാണ്. എങ്ങനെ മനസ്സിൽ അത് ക്രിയേറ്റഡായി? അഡ്വർടൈസ്മെന്റ് കമ്പനിക്കാർ സഹായിച്ചു. ഒരു നല്ല മൊബൈൽ ഫോൺ വാങ്ങിച്ച് കുറെ നാളത്തെ റിസർച്ചിന് ശേഷം കണ്ടുപിടിച്ചു ഇന്ന മൊബൈൽ ഫോൺ നല്ലതാണ്, മേടിച്ച് കടയിൽ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം നേരം എടുത്തപ്പോ സന്തോഷം പോയി. കാര്യം പേപ്പർ വന്നപ്പോൾ അതിൽ പുതിയൊരു മൊബൈൽ ഫോൺ ഇറങ്ങിയിരിക്കുന്നു, അതിൽ ഒരു പുതിയ പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോഴേക്കും നിങ്ങളുടെ സന്തോഷം എല്ലാം പോയി, പിന്നെ ഒരാവശ്യവും കൂടി ഉണ്ടായി, ആ മൊബൈൽ ഫോൺ വാങ്ങി. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാന് ആയൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ പോയി. അപ്പൊ ആ വീട്ടിൽ അവർ ടി വി കണ്ടോണ്ടിരിക്കാണ്. അപ്പൊ ഞാൻ വേറെ കാര്യത്തിൽ ഇൻവോൾവ് ആയി. അപ്പൊ ആ വീട്ടിൽ അപ്പച്ചൻ ചോദിച്ചു, ടി വി കാണുന്നില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പൊ അപ്പച്ചൻ ചോദിച്ചു, പിന്നെ എങ്ങനെ സോപ്പ് വാങ്ങിക്കും? ആയൂരിലെ ഒരു ഗ്രാമത്തിലെ ഒരപ്പച്ചൻ ടി വി കണ്ടത് മിനിയാന്നാണ്. ഇത്രയും നാളെ അപ്പച്ചൻ സോപ്പ് ഇല്ലാതെ കുടിച്ചത്, കാര്യം ടി വി ഇല്ല. സോപ്പ് എങ്ങനെ വാങ്ങിക്കും? അഡ്വർടൈസ്മെന്റ് കമ്പനിക്കാർ നമ്മളെ പൊട്ടം കളിപ്പിക്കുകയാണ്. കുറെ പൊട്ടന്മാര് കളിക്കാനും ഉണ്ട്. ഈ റെസ്ലിംഗ് അറിയാലോ, റെസ്ലിംഗ് കളിയാണെന്ന് അറിയാം. കളി എന്ന് മീൻസ് അവര് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആണത്. ആ കളിയിൽ ഇപ്പൊ ഞാൻ എബ്രഹാം ബ്രദറും കൂടിയാണ് റെസ്ലിംഗ് ചെയ്യുന്നത്. അപ്പൊ എബ്രഹാം ബ്രദറും ഞാനും കൂടി പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എബ്രഹാം ബ്രദർ തോക്കണം. അതാണ് റെസ്ലിംഗ്, കോമൺ റെസ്ലിംഗ്. എന്നിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുക. നമ്മുടെ പല ആവശ്യങ്ങളും ക്രിയേഷൻ ഓഫ് മൈൻഡ്, മനസ്സിന്റെ ക്രിയേഷൻ. ഈ അടുത്ത് എന്റെ മൊബൈൽ ഫോൺ കേടായി. കേടാകാനൊരു കാരണമുണ്ട്. കുറെ വർഷമായി, ഏകദേശം 4 വർഷത്തോളം ഞാൻ ഒരു പഴയ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പേപ്പർ വായിക്കുന്ന ആളായതുകൊണ്ട് ഈ അഡ്വർടൈസ്മെന്റ് എന്നെയും സ്വാധീനിക്കുന്നതുകൊണ്ട് എനിക്കും തോന്നി എന്റെ മൊബൈൽ ഫോൺ കേടായി. അപ്പൊ ആ കൂട്ടത്തിൽ എന്റെ ആ ഈ നാവിഗേഷൻ കീ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി, അപ്പൊ ഈ ആ മനസ്സിൽ ആഗ്രഹം കൂടിയപ്പോ ഈ നാവിഗേഷൻ കീ ഒട്ടും വർക്ക് ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ വൈഫിനോട് അവതരിപ്പിച്ചില്ല, കാരണം ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം പറയാം, അല്ലെങ്കിൽ ഇത് പറയണ്ടെന്ന് വെച്ചിങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ ഒരു ദിവസം നെറ്റ് സെർച്ച് ചെയ്ത് പെട്ടെന്ന് ഒരു അഡ്വർടൈസ്മെന്റ് വന്നിരിക്കുന്നു, ഇന്നത്തെ ഓഫർ 900 rupees ഒരു മൊബൈൽ കിട്ടും. അത്ര വലിയ മൊബൈൽ എനിക്ക് വേണ്ടായിരുന്നു, പക്ഷെ 900 കണ്ടപ്പോൾ ഞാൻ കേറി എല്ലാ പ്രൊസീജിയറും ചെയ്തു, 900 കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോ ഞാൻ ബാക്കി എന്റെ ഭാഷ പറഞ്ഞു, ഒരു സലാം വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേര് നറുക്കെടുപ്പിൽ ചേർത്തിട്ടുണ്ട്. ഇത് സംഭവിച്ചിട്ടിപ്പോൾ ഒരു 3-4 മാസമായി, ഇതുവരെയും നറുക്കെടുപ്പിന് ഫലമൊന്നും വന്നില്ല. പക്ഷെ ഒരു സംഭവം ഉണ്ടായി, എന്റെ കേടായ ഫോൺ നന്നായി, പിന്നെ ഒരു പ്രശ്നമില്ല. ഏതായാലും ഞാൻ ഈ കാര്യം ഒരു ബൈബിൾ സ്റ്റഡിക്ക് പറഞ്ഞപ്പോ പിറ്റേ പ്രാവശ്യം ഞാൻ ചെന്നപ്പോ എനിക്കൊരു ഗിഫ്റ്റ് തന്നു, ഒരു പുതിയ മൊബൈൽ ഫോൺ. ഞാൻ പറഞ്ഞത് പല നീഡ്സ് പോലുമല്ല, ദാറ്റ് ഈസ് ഓൺലി എ ഡിസയർ, ആഗ്രഹമാണ്. ആവശ്യമല്ല, ആഗ്രഹമാണ്. ആഗ്രഹം നമുക്ക് ആവശ്യമാക്കി മാറ്റാം. എന്തുകൊണ്ട് ഇത്ര ആവശ്യം കൂടുതലെന്ന് അറിയാമോ? നേരത്തെ കേട്ടതുപോലെ emptiness of the heart, ഹൃദയത്തിന്റെ emptiness. എന്തെങ്കിലും വെച്ച് ഫില്ല് ചെയ്യണം, മൊബൈൽ ഫോൺ വെച്ചോ, ഡ്രസ് വെച്ചോ. എത്ര ഡ്രസ് വേണം ഒരു വർഷം ഒരു മനുഷ്യന്? എന്റെ ഒരു കണക്ക് കൂട്ടലിൽ തുടക്കം വെച്ച് ഞാൻ പറയുന്നത്, ഓൾറെഡി ഉള്ള ഓൾഡ് സ്റ്റോക്ക് വെച്ചല്ല, ഒരു 3 pants എനിക്ക് ഇത്തിരി വേർപ്പ് കൂടുതലാണ്, അതുകൊണ്ട് ഒരു 5 shirts ഒരു വർഷത്തേക്ക് അത് മതി എന്നാണ് എന്റെ ഒരു ധാരണ. നിങ്ങള് അതാണ് അടിസ്ഥാനം എന്ന് പറഞ്ഞു, ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. പിന്നെ എവിടെയാണ് ഇത്രമാത്രം വാങ്ങിച്ചു കൂട്ടാനുള്ള ത്വര? എംപ്റ്റിനെസ്, എംപ്റ്റിനെസ്. ഇതൊരു മത്സരമാണ്, ഈ ഓട്ട മത്സരമാണ്. മത്സരത്തിൽ ഞാൻ എപ്പോൾ മറ്റവന് ജയിക്കാൻ നോക്കും, നോക്കിയപ്പോൾ അവൻ ഇന്നലെ ഒരു ഷർട്ട്, മിനിഞ്ഞാന്നൊരു ഷർട്ട്, ഓരോ ദിവസം മാറി മാറി ഷർട്ട്. എനിക്ക് അവനെ ജയിക്കണമെങ്കിൽ അവനേക്കാൾ അല്പം കൂടിയതെന്തെങ്കിലും വേണം. അങ്ങനെ ഒരു ദിവസം ജയിച്ചു. അപ്പൊ ഒരു സന്തോഷം, ജയിച്ച് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് തീർന്നു എല്ലാം. എന്താണെന്നറിയാമോ, ഒരു പാട്ട് കേട്ടു, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. അടുത്ത വാക്യം എന്ന് പറയുമോ, അപ്പോൾ അവൻ ശൗൽ കോപിച്ചു. ഒരു കൊച്ചു പാട്ട്, ഒരു കൊച്ചു കണക്ക്, ശൗലിന് 1000, ദാവീദിന് 10,000. അപ്പോൾ അവൻ കോപിച്ചു. നിങ്ങളുടെ ഹൃദയം നിറയ്ക്കാൻ 2000 മുൻപ് കാൽവരിൽ നിന്നൊഴുകിയ ആ രക്തനദി നിങ്ങളുടെ പാപങ്ങളെ കഴുകുക മാത്രമല്ല, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഇങ്ങനെ പുറപ്പെടുക. ആ കൂട്ടത്തിൽ ഈ ഒരു ടാങ്ക് ഫുള്ളായി ഓവർഫ്ലോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ 2 വെള്ളം കൂടി കൊണ്ടുപോയിക്കൂ? ആദ്യം ഓടിപ്പോയി ഓഫ് ചെയ്യും, മതി, ദാറ്റ് ഈസ് ഫുൾ, മതി, നിറഞ്ഞു. എന്തുകൊണ്ടാ പലപ്പോഴും നമുക്ക് ഇത്രയധികം നീഡ്സ്? ഈ വരുമാനം കുറവുള്ളവർക്കോ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർക്കോ ഒരു ഉപദേശം ഞാൻ കേട്ടു തരാം. നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു പരിപാടി, ചെലവ് ചുരുക്കിയാൽ മതി. ഒരു നല്ല പങ്കാളികളും വീട് കെട്ടുന്നത് താമസിക്കാനല്ല, പിന്നെ എന്തിനാ എന്തിനാണ് വീട് കെട്ടുന്നത്? വീട് കെട്ടുന്നത് താമസിക്കാനാണെങ്കിൽ 5-6 lakh കൊടുത്ത് വീട് പണിതിട്ട് 25 lakh കൊടുത്ത് ഡെക്കറേറ്റിന് എന്തിനാ? 2000 മുമ്പ് യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുകൊണ്ട് ദേവാലയത്തിന്റെ പണി കാണിച്ചിട്ട് പറഞ്ഞു, നോക്ക്, കണ്ടോ, ഇപ്പൊ നമ്മുടെയൊക്കെ ദേവാലയം അതുപോലെയാണ്, പണിതിട്ടും പണിതിട്ടും തീരുന്നില്ല. അപ്പൊ കർത്താവ് പറഞ്ഞത്, കല്ലിന്മേൽ കല്ല് ശേഷിയില്ല. ഇവര് വലിയ വികാരത്തോടുകൂടെ പറയുന്നത്, കണ്ടോ ഞങ്ങളുടെ വീട് കണ്ടോ, ഇത് പ്രത്യേകം പെയിന്റ് ആണ്. അപ്പൊ കർത്താവ് അതിനെ തല്ലിക്കളഞ്ഞു, ഇതെല്ലാം നശിക്കാൻ പോകുന്നല്ലേ, താമസിക്കാൻ വീട്, എന്തിനാ കാറ് വാങ്ങിക്കുന്നേ, കാറ് എന്തിനാ വാങ്ങിക്കുന്നേ? കാറ് വാങ്ങിച്ചിട്ട് അതിന്റെ അടുത്തുനിന്ന് ഒരു ഫോട്ടോ എടുപ്പുണ്ടല്ലോ, അതിലൂടെ എന്താ പറഞ്ഞേ, നിനക്കറിയാമോ ഞാൻ ആരാണെന്ന്, എന്നാ അതിന്റെ അർത്ഥം? അതിന്റെ അടിയിൽ ടൈറ്റിൽ കൊടുക്കണം. ആ പറഞ്ഞ നന്നായി. ലോകത്തിൽ വരുന്ന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ ഡെവലപ്മെന്റ്സും സ്വർഗത്തിൽ ദൈവം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണെന്ന് ദയവ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കല്ലേ. പുതിയ മൊബൈൽ, ഞാൻ ഫേസ്ബുക്കിലില്ല, പുതിയ മൊബൈൽ ഫോൺ കിട്ടി. അപ്പൊ കിട്ടിയ ആ ഇതിൽ പരിപാടികളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാളിനോട് ചോദിച്ചു, ഇങ്ങനെ ഓരോ എന്താണ് ഞാൻ ചോദിക്കാം, എന്റെ ഫ്രണ്ടാണ്. അപ്പോ മറ്റേ പരിപാടി വാട്സപ്പ്, ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചത് വാട്സപ്പ് എന്താണ് എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഓ, ഇത് ചെലവില്ലാതെ സംസാരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, സന്തോഷമായി. എന്തിനു വെറുതെ കാശ് അനാവശ്യമായിട്ട് കളയുന്നേ? അപ്പൊ ഉടനെ ഞാൻ വാട്സപ്പിൽ ചേർന്നില്ല, അതിൽ ക്ലിക്ക് ചെയ്തു. പിന്നെയാണ് മനസ്സിലായത് സംഗതി കൊടുക്കാണ്. പിന്നെ ഞാൻ ഇങ്ങനെ തുറന്നിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ബന്ധു എന്നോട് ചോദിച്ചു, അയ്യോ, ബിജുവിനുള്ള വാട്സപ്പ് ഉണ്ട്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചതി പറ്റിയതാണ്. അപ്പൊ അവൻ പറഞ്ഞ, അല്ല, ഞാൻ ചിന്തിച്ചു, വാട്സപ്പും മറ്റേതാ ഫേസ്ബുക്കും ദൈവികമാണോ പൈശാചികമാണോ എന്ന് പറയാനല്ല ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ തന്നെ പ്രാർത്ഥിക്കുമ്പോഴുള്ള പ്രശ്നം ഏകാഗ്രത ഇല്ലെന്നാണ്. ഫേസ്ബുക്ക് വന്നതോടുകൂടെ എല്ലാം തീർന്നു കിട്ടി. ഇനി ദൈവമക്കൾക്ക് വലിയൊരു ടെക്നോളജി ഉണ്ട്, വലിയ തന്ത്രം എന്താണെന്നറിയാമോ? സുവിശേഷം പറയാൻ സഹായിക്കും. അയ്യോ, ഞാൻ കേട്ടിട്ടുണ്ട് റെഡ് സ്ട്രീറ്റിൽ ബോംബെയിലാണ് തോന്നുന്നു, ഈ പ്രോസ്റ്റിറ്റ്യൂട്സിന്റെ ഇടയിൽ പ്രവർത്തിക്കാൻ ഒരു ദേവാസം പോയി. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിന്റെ ഏജന്റ് ആയിരുന്നു. ഇപ്പോഴത്തെ പരിസ്ഥിതിയില് അത്യാവശ്യം സുവിശേഷം അറിയിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇന്നത്തെ പ്രശ്നം എന്താ? ഏകാഗ്രതയില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം നമുക്ക് വേണ്ടി ഉള്ള പ്രൊഡക്ഷൻ അല്ല. ചില അഡ്വർടൈസ്മെന്റ് കണ്ടാൽ ചിരി വരും. ഇങ്ങനെയുള്ള വെള്ളം കുടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടാൻ പോവുക. വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നു, അതിൽ കൂടെ കുടിക്കുന്നു ഒന്നല്ല ഞാൻ പറയുന്നത്. എത്ര വാങ്ങിച്ചിട്ടും തീരുന്നില്ല. കേരളത്തിലാണെങ്കിൽ ഓണമാകുമ്പോൾ ലൈറ്റ് ഇടും. നമ്മൾ ചിന്തിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടിയിട്ട ലൈറ്റ് ആണെന്നാണ്. അപ്പൊ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് കേടാകും, വണ്ടി കേടാകും, എല്ലാം കേടായി, പുതിയത് വാങ്ങിച്ചാലേ പറ്റൂ. എന്തിനാ എന്റെ ചെലവ് ചുരുക്കുന്നേ, എന്റെ നീഡ്സ് കുറയ്ക്കുന്നേ? കുറയ്ക്കുന്നതല്ല, കുറയുന്നതാ. നിങ്ങളുടെ മകൻ ജോലിയില്ലാതെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് കുറെ ശ്രമിച്ച് ജോലിയില്ല, പെട്ടെന്ന് നിങ്ങൾ അറിഞ്ഞു ഒരു വിദേശ രാജ്യത്ത് നല്ലൊരു ജോലി കിട്ടി, അതിന്റെ വീസ വന്നു എന്ന് പെട്ടെന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഓ, നിറഞ്ഞു, ഇനി ഒന്ന് കഴിക്കണ്ട, എനിക്ക് വേണ്ട. ഭൗതികമായ ഒരു സന്തോഷം കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണ് ഈ പറയുന്നത്. എന്തുകൊണ്ടാ ഭക്ഷണം വേണ്ടാൻ തോന്നിയേ? അത് ഭൗതികമായ നിറവ്. എന്നാൽ കർത്താവിനെ കൊണ്ട് ഞാൻ നിറയപ്പെട്ടവനായതുകൊണ്ട് എനിക്ക് എംപ്റ്റിനെസ് ഇല്ല, ശൂന്യതയില്ലാത്തത് കൊണ്ട് ശൂന്യതയുടെ പ്രൊഡക്ഷനായ അഡീഷൻസ് വേണ്ട. ആരോ പറഞ്ഞു, ഞാൻ മുഖത്ത് കാണിക്കുന്ന ഓരോ കാര്യത്തിന്റെയും സൂചന ഇവിടെയുള്ള എംപ്റ്റിനെസ് ആണെന്ന്. ഇന്ന് ഇങ്ങനെ മുടിയിരും, നാളെ ഇങ്ങനെ മുടിയിരും, മറ്റന്നാൾ ഇങ്ങനെ മുടിയിരും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ മകള്, ഞങ്ങള് അങ്ങനെ പോകുന്നതല്ല, ഒന്ന് മുടി വെട്ടാൻ ഒന്ന് ബ്യൂട്ടി പാർലറിൽ മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കാര്യം നിങ്ങളുടെ അവളെ അറിയത്തില്ല, 200 രൂപ വാങ്ങിച്ചു. അതോട് തീരുമാനിച്ചു ഇനി ബ്യൂട്ടി പാർലറില്ല, മുടി വെട്ടാൻ 200 രൂപ. അത് ഞാൻ ചുമ്മാ പറഞ്ഞു, എന്റെ അറിവിൽ പറഞ്ഞതാ. ഓരോ സഹോദരിമാര് 2-3 മണിക്കൂർ ത്യാഗത്തോടെ ഇങ്ങനെ കുമ്പളങ്ങൻ കണ്ണിൽ വെച്ച് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ എന്തൊരു ഡെഡിക്കേറ്റഡ് ആണ്. ഇതൊരു ഗുണമുണ്ട്, ആ സമയത്ത് ധ്യാനിക്കാൻ പറ്റിയ സമയം, കാരണം ശല്യങ്ങളില്ല. ഞാൻ ഇത് തെറ്റോ ശരിയാണെന്ന് പറയുന്നത്, ഞാൻ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള രീതിയിൽ പോകുന്നൊന്നും ഞാൻ എതിരല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, വേർസ് ദ റൂട്ട്? റൂട്ട് എവിടെയാ? എംപ്റ്റിനെസ്. എംപ്റ്റിനെസ്. സമയം മുന്നോട്ട് പെട്ടെന്ന് പോകുന്ന ഒരു വാക്യം വായിക്കാം, ഫിലിപ്പിയ ലേഖനം 4:12 വാക്യം. ഫിലിപ്പിയ 4:12. താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്ക് അറിയാം. ഈ ലോകത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും തൃപ്തരായ മനുഷ്യരിൽ ഒരാളാണ് പൗലോസ്. സന്തോഷം എന്താണെന്ന് അറിയണമെങ്കിൽ പൗലോസിന്റെ അടുത്ത് തന്നെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാം. റോമൻ കാരാഗ്രഹത്തിൽ, റോമൻ കാരാഗ്രഹം എന്ന് പറഞ്ഞ പോലെ തിരുവനന്തപുരം സെൻട്രൽ ജയിൽ പോലെയുള്ള സ്ഥലമൊന്നുമല്ല. തിരുവനന്തപുരം സെൻട്രൽ ജയിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഞാൻ ഓർക്കും കർത്താവ്, ഇത് കൂടുതൽ ആളുകൾക്ക് തെറ്റി ചെയ്താലും സാരമില്ല എന്ന് തോന്നിക്കാൻ കാരണമായി തീരും. ഭയങ്കര സൗകര്യങ്ങളാണ്. ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം മട്ടനോ രണ്ടു പ്രാവശ്യം മീനോ ഒന്ന് പറഞ്ഞു, വലിയ സൗകര്യങ്ങളാണ്. ഇപ്പോ അങ്ങനെയുള്ള ഒരു ജയിലല്ല റോമൻ കാരാഗ്രഹം. ആർക്കും കിടക്കുവാൻ തോന്നാത്ത ശോചനീയമായ, വളരെ ദുർഗന്ധം വമിക്കുന്ന, വളരെ മോശമായ അവസ്ഥയിലുള്ള ഒരു ജയിലാണ്. അവിടെ കിടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും തൃപ്തനായ ഒരു മനുഷ്യൻ, കയ്യിലൊന്നുമില്ല, ത്രോവാസിൽ ഞാൻ വെച്ചിട്ട് പോന്ന പൊതപ്പൊന്ന് കൊണ്ടുതന്ന് തരാമോ എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പറയുകയാണ്, സന്തോഷിക്ക്, ഒന്നുമില്ലാത്ത മനുഷ്യൻ ഏറ്റവും കരയേണ്ട കാലഘട്ടത്തിലൂടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ പറയാണ്, സന്തോഷിപ്പിൻ, കർത്താവിൽ സന്തോഷിപ്പിൻ. ആ പൗലോസിന്റെ വാക്കുകളാണ്, ഐ ഹാവ് ട്രെയിൻഡ് മൈസെൽഫ് ടു ബി കണ്ടന്റ്. ഇത് സന്യാസമല്ല. ഈ സന്യാസത്തിന്റെ പ്രത്യേകം എന്താ അറിയാമോ? സന്യാസത്തെ എല്ലാം ഉപേക്ഷിക്കുക. എനിക്ക് ഇവിടെ കിടക്കാൻ ഒരു നല്ല റൂം തന്നു. അപ്പൊ ഞാൻ ബ്രദേശത്തിന്റെ പറയാം, ബ്രദേശത്തെ ഞാൻ കിടക്കത്തില്ല, ഒരു പായ തരാമോ? പായലേ കിടക്കത്തുള്ളൂ. എനിക്കിരിക്കാൻ കസേര തന്നു. ഇല്ല, ഞാൻ നിലത്തേ ഇരിക്കും. എനിക്ക് കഴിക്കാൻ ഈ ദിവസങ്ങളൊക്കെ നല്ല ഫുഡാണ്. അയ്യോ, ഇല്ല, ഞാൻ കഞ്ഞി മാത്രമേ കുടിക്കൂ, രോഗം കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇതല്ല ഇവിടെ പൗലോസ് പറയുന്നത്. എല്ലാം ഉപേക്ഷിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല. ഐ ആം കണ്ടന്റ്. അതുകൊണ്ട് ബിരിയാണി കിട്ടിയാലും സ്തോത്രം, കഞ്ഞി കിട്ടിയാലും സ്തോത്രം, നിർബന്ധമില്ല. ഈ തൃപ്തിയുള്ള ജീവൻ നയിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാം? ഒരുപാട് ബാക്കി പൈസ വരും. ഈ ബാക്കി പൈസ നമുക്കൊരു പ്രയോജനം ചെയ്യും. തൊട്ടടുത്ത വീട്ടിലെ ആരോ ദൈവത്തോട് നിലവിളിക്കുകയാണ്, കർത്താവേ, എന്റെ കുഞ്ഞിന്റെ ഫീസ് ഈ മാസം അടച്ചില്ല. അപ്പൊ ദൈവത്തിന് അവിടുന്ന് പ്രത്യേകിച്ച് ഒരു ഗബ്രിയേലിനെ വിടണ്ട, തൊട്ടടുത്ത വീട്ടിലെ ബിജുവിനെ വിടാം. കാരണം എന്റെ ഒരു ബാലൻസ് ഉണ്ട്. നിങ്ങളുടെ സുഭിക്ഷം മറ്റുള്ളവരുടെ ദുർഭിക്ഷത്തിന് ഉതകും. നിങ്ങൾക്ക് ദൈവം അധികം തന്നത് കൂട്ടിവെക്കാനല്ല, വിതരണം ചെയ്യാനാണ്. നിങ്ങൾ കൂടുതൽ ഭക്തനായതുകൊണ്ട്, നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായതുകൊണ്ട്, ദൈവം നിങ്ങൾ അധികം സ്നേഹിക്കുന്നതുകൊണ്ട് കുറെ തന്നു എന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ ആ ദൈവത്തിന് സ്വർഗത്തിൽ നിന്ന് എല്ലാവരുടെയും കയ്യിൽ കൊടുക്കാൻ പറ്റത്തില്ല. അതിന് പകരം ദൈവം ഒരാളുടെ കയ്യിൽ കൊടുത്തു. ദൈവത്തിന് ലോകത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിലൂടെ ദൈവം പടിപടിയായി ലോകത്തിലെ എല്ലാവരെയും ദൈവത്തിലേക്ക് കൊണ്ടുവന്നു. ഇതുപോലെ ദൈവം എനിക്ക് തന്നത് എക്സസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ്. ഭൂമിയിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുത്. സിറ്റി സ്റ്റഡ് എന്ന് പറയുന്ന ആ ഭക്തനായ മനുഷ്യന്റെ ജീവചരിത്രം വായിക്കുക. വലിയ ധനാഢ്യനായ മനുഷ്യൻ, അദ്ദേഹം ഇംഗ്ലണ്ടിലുള്ള മാൻഷൻ, ഒരു കൊട്ടാരം വിറ്റിട്ടാണ് ആഫ്രിക്കയിലെ ഒരു കാട്ടിൽ പോയി ഒരു കുടിലി കെട്ടി, മുള കൊണ്ടുള്ള കുടിലി കെട്ടി താമസിക്കുക. പക്ഷേ അതിന് കൊടുത്ത പേരെന്താ അറിയാമോ? ബക്കിംഗ്ഹാം പാലസ്. അത് ചുമ്മാ വെച്ചതല്ല, അദ്ദേഹത്തിന് പാലസ് പോലെ തോന്നുന്നത്. കാര്യം എന്താ? ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അതാണ് സ്വർഗം. അത് കുടിലായാലെന്താ, കൊട്ടാരമായാലെന്താ, ഫൈവ് സ്റ്റാർ ഹോട്ടലായാലെന്താ, ബസ് സ്റ്റാൻഡോ റെയിൽവേ സ്റ്റേഷനായാലെന്താ, ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അതാണ് സ്വർഗം. നമുക്കാവശ്യം ഈ എംപ്റ്റിനെസ് ഫില്ല് ചെയ്യാന്നുള്ളതാണ്. I am trained myself to be content.
ഈ മൊബൈലിന്റെ കഥ പറഞ്ഞല്ലോ, ഇപ്പോഴും അത്ര തൃപ്തനൊന്നുമല്ല ഞാൻ. എന്താണെന്നറിയാമോ, ഈ കുറച്ച് നല്ല ഫോണാണെങ്കിലും അത് ഈ അതില് 3G ഫംഗ്ഷൻ ആകുന്നില്ല, 2G ഫംഗ്ഷൻ ആകും, 3G ഫംഗ്ഷൻ ആകുന്നില്ല. ഇതാ മനുഷ്യന്റെ സ്വഭാവം. ഇനിയിപ്പോ നിങ്ങൾ ആരെങ്കിലും ഈ മെസ്സേജ് കേട്ട് എനിക്കൊരു 3G മൊബൈൽ തന്നിയായിരിക്കാം. അടുത്ത മീറ്റിംഗിൽ കയറുമ്പോൾ ഞാൻ പറയും, ഞാൻ ഇപ്പോഴും തൃപ്തനുള്ള കാര്യം ഇപ്പോൾ 4G ഇറങ്ങി. ഒരു വേദഭാഗം കൂടെ നമുക്ക് ധ്യാനിച്ചതിന് ശേഷം നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഫിലിപ്പിയ ലേഖനം, നിങ്ങൾ എല്ലാവരും ബൈബിൾ എടുക്കുക. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം. നാല് മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്, നമുക്ക് ഓരോ വാക്യങ്ങളായിട്ട് വായിച്ചു പോകാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:4-7.
കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു.
ഓക്കെ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയും. കർത്താവിനുള്ള സന്തോഷവും കർത്താവ് തരുന്നതിനുള്ള സന്തോഷവും രണ്ടാണ്. നമ്മിൽ പലരുടെയും കർത്താവിനുള്ള സന്തോഷം കർത്താവ് തരുന്നതിനുള്ള സന്തോഷമാണ്. കർത്താവിനുള്ള സന്തോഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലുള്ള സന്തോഷമാണ്. തരുമോ തരത്തില്ലയോ എന്ന് എന്റെ വിഷയമല്ല, ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ്, ആ വ്യക്തിയുടെ സാന്നിധ്യമാണ്, ആ വ്യക്തിയുടെ വാക്കുകളാണ്. പൗലോസ് പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയും. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറ്റാത്തതെന്നറിയാമോ? അതിന്റെ ഒരു കാരണം, നമുക്ക് സന്തോഷമില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആരോടുകൂടെയാ? ആരോടുകൂടെ ചെലവഴിക്കുമോ, ആരോടുകൂടെ ചെലവഴിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുമോ, അയാളോടുകൂടെ സമയം ചെലവഴിക്കുന്നു. എന്തുകൊണ്ടാ പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? കർത്താവിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല, ആ വ്യക്തിയിൽ സന്തോഷമില്ല. ഈ പ്രാർത്ഥനയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ, ഞാൻ ഇത് പേഴ്സണൽ പ്രേയറിനെ കുറിച്ചാണ്. നിങ്ങൾ കർത്താവുമായി ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ ചിന്തിക്കുക. ഒരിക്കലും ഒരു സെറ്റ് പാറ്റേൺ ഉണ്ടാക്കരുത്. സെറ്റ് പാറ്റേൺ, ആദ്യം വന്നു, നിന്നു, മുട്ടുകുത്തി, എല്ലാം സെറ്റ് പാറ്റേൺ. ഇത്രമാത്രം ബോറടിക്കുന്ന പരിപാടി വേറൊന്നുമില്ല. എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കയറുവാന്നറിയാം, പല കാരണമുണ്ടാവും. പക്ഷെ അതിലൊരു കാരണം എനിക്ക് തോന്നിയത്, ഈ മുറി കയറി കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എന്റെ ഭാഷ പറയാം, എന്ത് കോപ്രായം കാണിക്കാം. സ്നേഹത്തിൽ നിന്നാണ് ഈ കർത്താവിനത് സന്തോഷം. നിങ്ങളുടെ കൊച്ചെ, 2 വയസ്സുള്ള കൊച്ച് കാണിക്കുന്ന കോപ്രായം ഞങ്ങൾക്ക് കോപ്രായം തോന്നും, പക്ഷെ നിങ്ങൾക്കത് വലിയ സന്തോഷം. അയ്യോ അവന്റെ ഇങ്ങനെ കാണിച്ചു, അതിന് ഞങ്ങൾക്ക് എന്താ? പക്ഷെ നിങ്ങൾക്ക് വലിയ സന്തോഷമാ, കാര്യം നിങ്ങളുടെ മോന. പ്രാർത്ഥിക്കുന്നതിന് ഒരു രീതി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയത്തില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയം പകരുന്നതാണ്, കർത്താവുമായിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കുന്നതാണ്. എങ്ങനെ നിങ്ങൾക്ക് ചെലവഴിക്കുമോ അങ്ങനെ ചെലവഴിക്കാം. കുറച്ചേരം പ്രാർത്ഥിക്കണോ? പ്രാർത്ഥിക്കാം. ബൈബിൾ വായിക്കണമോ? എന്റെ ജീവിതത്തിൽ വളരെയധികം മണിക്കൂറിൽ നീണ്ട പ്രാർത്ഥനയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ആ നീണ്ട പ്രാർത്ഥന കുറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ എന്റെ ജീവിതം ആകത്താണ്. പക്ഷേ ഇപ്പൊ വേറൊരു രീതിയാണ്, പക്ഷെ ഭയങ്കര സന്തോഷമാണ്. ഒരുപക്ഷെ നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നില്ലായിരിക്കാം. ഒരു വേദഭാഗം എടുത്ത് ഒരു വരി ധ്യാനിക്കും, പിന്നെ വായിക്കാൻ പറ്റില്ല, പിന്നെ ഓടിപ്പോയി മുട്ടുമേൽ വീഴും, കുറെ സമയം ദിവസം കരയും. ഓരോരുത്തർക്കും ഓരോ രീതിയാ.
അപ്പനാണ്, അപ്പന്റെ സമയം ചെലവഴിക്കുകയാണ്. പാട്ട് പാടണോ? പാട്. അത്യാവശ്യം ഡാൻസ് ചെയ്യണമോ? ഈ മുറി വാതിലടച്ചതിന്റെ കാര്യം പറഞ്ഞത്, ഈ എന്റെ മക്കളും എന്റെ ഭാര്യയും ഞാൻ ഇങ്ങനെ പുറത്തു പോകുമ്പോൾ സാധാരണ പറഞ്ഞ രണ്ട് ഉപദേശം ഉണ്ട്. ഒന്ന്, ഇംഗ്ലീഷിൽ പ്രസംഗിക്കരുത്, പാട്ട് പാടരുത്. അതും ഞങ്ങളുടെ ഫാമിലി പേരിൽ അത്യാവശ്യം എനിക്ക് തോന്നിയിട്ട് ഇംഗ്ലീഷ് പാട്ട് എടുത്താൽ അപ്പ അവർ ചിരിക്കാൻ തുടങ്ങി. കാര്യം എന്റെ പ്രൊനൗൺസേഷൻ എത്ര പോരമ പറയുന്നത്. പക്ഷേ ഈ വാതിലടച്ചു കഴിഞ്ഞാലേ ഡാൻസ് കളിക്കണോ ഡാൻസ് കളിക്കാം, പാട്ട് പാടണോ പാട്ട് പാടണം. പക്ഷെ കർത്താവിന് അത് ഇഷ്ടം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാന് മദ്രാസിൽ മൂകരായ ബദിരായ കുറച്ച് പേരുടെ ഡെഫൻഡം അവരുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു. അവർ പാട്ട് പാടുക, പാട്ട് പാടുമ്പോ കുറെ ശബ്ദമേ ഉള്ളൂ. അപ്പൊ അവരുടെ പാസ്റ്റർ പറയുകയാണ്, മെസ്സേജ് പറയാ. അപ്പോ അദ്ദേഹത്തിന്റെ വൈഫ് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം സാധാരണ ഭാഷയിൽ. അദ്ദേഹം പറയുന്നത്, ഈ സംസാരിക്കാൻ അറിയുന്ന ആളുകൾ പറയുന്നത് നമ്മുടെ ശബ്ദം, ചെവി കേൾക്കുന്ന ഒരു ആളുകൾ പറയുന്ന നമ്മുടെ ശബ്ദം ഭയങ്കര കാക്ക കരയുന്ന പോലെയാണ്, ഭയങ്കര മോശം ശബ്ദമാണ്. പക്ഷെ നമ്മുടെ കർത്താവിന് ഇത് ഇഷ്ടമാണ്. കർത്താവിൽ സന്തോഷിപ്പി, അത് സന്തോഷിക്കേണ്ട സമയമാണ്. അത് സെറ്റ് പാറ്റേൺ അല്ല, കർത്താവ് എന്ന വ്യക്തിയിലാണ് ഞാൻ സന്തോഷിക്കുന്നത്. ഇതൊരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ഓക്കെ, അടുത്ത വാക്യം.
നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്.
കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഇത് രണ്ട് വാക്യമാണെങ്കിൽ ഞാൻ ഒരുമിച്ച് എടുക്കാനുള്ള കാര്യം, ഒരിക്കലും നിങ്ങൾ അങ്ങനെ എടുക്കരുത്. ഇതെടുക്കാനുള്ള കാരണം, ഈ ആശയം തന്നെ വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, കർത്താവിന്റെ വരവെടുക്കുമ്പോൾ വിചാരം വർദ്ധിക്കും. ഒരു വാക്യം പെട്ടെന്ന് വായിക്കാം, സമയം മുന്നോട്ട് പോകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം, അതിന്റെ 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ട് 34-ാമത്തെ വാക്യം വായിക്കാം.
നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു
കൊള്ളുകയും.
നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും
ഉപജീവന ചിന്ത എന്തുറിയുന്നു, എന്തുടുക്കും, എന്ത് കുടിക്കും, എന്റെ കൊച്ചിനെ വിളിച്ച് ചേർക്കും, അങ്ങനെ വിചാരപ്പെട്ടിട്ട് കർത്താവിന്റെ വരവെടുക്കുമ്പോൾ വിചാരം വർദ്ധിക്കും. വിചാരപ്പെട്ടിട്ട് കർത്താവിന്റെ വരവെടുക്ക് കെണി പോലെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ വരവെടുത്തിരിക്കുന്നു, വിചാരപ്പെടരുത്. പിന്നെ എന്താ ചെയ്യേണ്ടത്?
ആറാം വാക്യം.
അല്ലല്ല, നമ്മുടെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണം.
ശ്രദ്ധിച്ച് കേൾക്കണം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് പറയണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ അറിയിക്കണം. വിചാരപ്പെടരുതെന്ന് പറഞ്ഞിട്ട് വിചാരം അറിയിക്കാൻ പറയുന്നു. വിചാരപ്പെടരുതെങ്കിൽ എങ്ങനെ അറിയിക്കേണ്ടത്? സ്തോത്രത്തോടുകൂടെ അറിയിക്കണം. ഈ സ്തോത്രത്തോടുകൂടെ അറിയിക്കുന്നു പറഞ്ഞാൽ, എനിക്ക് എന്റെ കൊച്ചിനെ ഒരു അഡ്മിഷൻ വേണം സ്തോത്രം, എന്റെ കൊച്ചിന്റെ വിവാഹ സമയമായി വിവാഹം നടത്തണം സ്തോത്രം, അതാണോ? അല്ല, നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ വേണം അറിയിക്കാൻ. ഇസ്രായേൽ മക്കൾക്ക് വെള്ളം വേണമായിരുന്നു, അത് അവരുടെ ആവശ്യമാണ്. എങ്ങനെ അറിയിച്ചത്? പ്രവൃത്തിട്ട്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് നന്ദി കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ ഇത് അറിയിക്കണം. സമയം പോയുള്ളൂ, അത് മാത്രം വായിച്ചിട്ട് അവസാനിപ്പിക്കുന്നു. അവസാനത്തെ വാക്യം, 7-ാമത്തെ വാക്യം. ശ്രദ്ധിച്ചു കേൾക്കണം, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവം നിറവേറ്റി തരുമെന്നല്ല എഴുതിയത്. നിങ്ങൾക്ക് എന്ത് തരും? സമാധാനം തരും. എപ്പോഴാ സമാധാനം പോയേ? വറിയുണ്ടായപ്പോൾ. വറിയുണ്ടായപ്പോൾ സമാധാനം പോയി. നിങ്ങൾക്ക് സമാധാനമാണോ ആവശ്യം? ആ കാര്യമാണോ? സമാധാനം. അതുകൊണ്ട് തന്നെ ദൈവം സമാധാനം തന്നത്, സമാധാനം തരും. നിങ്ങളുടെ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളോ അനാവശ്യമായി ഉണ്ടായ അഡ്വർടൈസ്മെന്റ് കമ്പനിക്കാരുടെ വിജയങ്ങളോ മാത്രമാണ്. നിങ്ങളെ ദൈവത്തോട് അറിയിക്കണം. അറിയിക്കുമ്പോൾ ദൈവം സമാധാനം തരും. സമാധാനം തരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരാവശ്യമല്ല. ആ സമാധാനത്തിന്റെ പ്രത്യേകത സകല ബുദ്ധിയെയും കവിയുന്നത്. നിങ്ങളുടെ ബുദ്ധി എന്താ പറഞ്ഞത്? സഹോദര, സുവിശേഷതയിലേക്ക് ഇറങ്ങിയിട്ട് ഇത്രയും വർഷമായി, നിനക്കൊരു കാറുണ്ടോ? കാറില്ലാതെ എങ്ങനെ ബാംഗ്ലൂർ പട്ടണത്തിൽ ജീവിക്കും? ബുദ്ധി എന്ത് പറഞ്ഞു? കാറില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. സമാധാനം എന്ത് പറഞ്ഞു? ഒരു മനുഷ്യന്റെ ജീവന്റെ ആധാരം അവന്റെ സമൃദ്ധിയല്ല, വസ്തുവകളല്ല. കർത്താവ് പറഞ്ഞതാ, പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയവൻ, പകലിന്റെ ആവശ്യം കണ്ടവൻ, രാത്രിയുടെ ആവശ്യം കണ്ടവൻ, സൂര്യന്റെ ആവശ്യം കണ്ടവൻ, ചന്ദ്രന്റെ ആവശ്യങ്ങൾ കണ്ടവൻ, കോടാനുകോടി നക്ഷത്രങ്ങളുടെ ആവശ്യം കണ്ടവൻ, ആദാമിന്റെ ആവശ്യം കണ്ടവൻ, ആ ആവശ്യം കണ്ടവൻ പറയുന്നത് വേറെ കാര്യം. ബുദ്ധി എന്താ പറയുന്നത്? ഇതില്ലെങ്കിൽ നടക്കത്തില്ല, അതില്ലെങ്കിൽ നടക്കത്തില്ല. അങ്ങനെ ഭൗതികമായ കാര്യങ്ങളുടെ ആവശ്യങ്ങൾ കൂട്ടുമ്പോൾ കർത്താവിനോട് ഞാൻ എന്റെ ആവശ്യം അറിയിക്കണം. അത് ആവശ്യമായിട്ടല്ല അറിയിക്കേണ്ട, വിചാരമായിട്ടാണ്. കർത്താവ്, എനിക്ക് ഇങ്ങനെ ഒരു വിചാരം വരുന്നുണ്ട്. കർത്താവ്, ഇപ്പോൾ എന്റെ 3G മൊബൈൽ ഫോൺ പോരാ എന്നാണ് ആവശ്യം, വിചാരം. ആവശ്യം ഒന്നല്ല, വിചാരം. അതുകൊണ്ട് കർത്താവ് ഡീൽ ചെയ്യണം. അപ്പൊ കർത്താവ് കുറച്ചുകൂടെ സമാധാനം തരും. ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ല. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന വേറെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് വന്ന്, ഇന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണം. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അറിയാത്ത കരുതാത്ത ഒരു ദൈവത്തോട് ചോദിക്കുന്നത് പോലെയല്ല. സകലതും അറിയുന്ന, ആവശ്യങ്ങളെ തരുവാൻ, നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവിനോട് ചോദിക്കുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ 55 മിനിറ്റ് ഇതിന്റെ ഒന്നും പുറകെ പോകണ്ടേ? കാശ്മീരിന് വേണ്ടി ദൈവസഭ വീണ് കിടക്ക്. ബീവിയുടെ തലക്കിലൊക്കെ വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്ത്. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കരയെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയെ, നിങ്ങൾക്ക് വേണ്ടി കരയെ, കർത്താവിന്റെ വരവിന് വേണ്ടി സഭ ഒരുക്കപ്പെടാൻ വേണ്ടി കരയെ. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ മുന്നണി പോരാളികളായി വടക്കേ ഇന്ത്യയിലും മറ്റ് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി കരയെ. ഗോഡ്സ് സെന്റേഡ് പ്രയർ, ദൈവത്തിന്റെ ആവശ്യം കേന്ദ്രമാക്കി പ്രാർത്ഥിക്ക്. മനുഷ്യന്റെ ആവശ്യം കേന്ദ്രമാക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ നിന്ന് നമ്മൾ പുറത്തു വരണം, അല്ലെങ്കിൽ അത് നിമിത്തം നാം കരയേണ്ടി വരും.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.